You're with SBS Radio.
ന്യൂസിലൻഡിലെ ക്രൈസ്റ്റ് ചർച്ചിലുണ്ടായ ആക്രമണം നടന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു. ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 50 പേരാണ് കൊല്ലപ്പെട്ടത്. ക്രൈസ്റ്റ് ചർച്ചിലെ ഈ ആക്രമണത്തിൽ നിന്ന് ചിലരെങ്കിലും ഭാഗ്യവശാൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവരിൽ ഒരാളാണ് മൂവാറ്റുപുഴ സ്വദേശിയായ ഹസൻ ഉസ്മാൻ. ആക്രമണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞെങ്കിലും ഇതിൻ്റെ ഞെട്ടലിലാണ് ഇവരെല്ലാവരും തന്നെ. അന്നത്തെ സംഭവത്തെക്കുറിച്ച് വിവരിക്കുകയാണ് ഹസൻ ഉസ്മാൻ.
ഞാൻ പറയാം, അതായത് ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന പള്ളിയാണ് ഈ മസ്ജിദ്-ഉന്-നൂർ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ നോർമലി പോകുമ്പോൾ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ എൻ്റെ മോളുണ്ട് 10 വയസ്സായ, അവനായിട്ടാണ് പോകാറുള്ളത്. ഇപ്പൊ സ്കൂളുള്ളതുകൊണ്ടാണ് കൊണ്ടുപോയില്ല, അതുകൊണ്ട് അതൊരു ഭാഗ്യമായി. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പോകുമ്പോൾ എൻ്റെ കൂടെ താമസിക്കുന്ന ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം മലയാളമാണ്, അദ്ദേഹം കോതമംഗലം സ്വദേശിയാണ്. ഞങ്ങൾ രണ്ടുപേരും പോയി. ഞങ്ങൾ പള്ളിയുടെ അടുത്തെത്തി, ഞങ്ങളൊരു 1.5 പള്ളിയുടെ ഫ്രണ്ടിലെത്തി. ഫ്രണ്ടിലെത്തിയപ്പോൾ എനിക്കൊരു ഫോൺ വന്നു. ആ ഫോൺ കോള് ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് സാബുറിനോട് പറഞ്ഞു, നിങ്ങൾ കയറിക്കോ, ഞാൻ ഒരു ചില കഴിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കോളീഗ്, ഒരു ബംഗ്ലാദേശി ഷെയ്ഖ് എന്നാണ് പുള്ളിയുടെ പേര്, പുള്ളി നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഫുട്പാത്തിൽ കൂടെ നടന്നു വരുന്നുണ്ടായിരുന്നു. പുള്ളി എന്നെ കൈവക്കി കാണിച്ചു, ഞങ്ങൾ വർത്തമാനം പറഞ്ഞു. ഈ മെയിൻ ഗേറ്റിന്റെ, ഈ കില്ലർ കടന്നുപോയ മെയിൻ ഗേറ്റിന്റെ ഫ്രണ്ടിലേക്ക് ഞാനപ്പോ, ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് മതിലിന്റെ നിന്നിരുന്നത്, മെയിൻ ഗേറ്റിലേക്ക് വന്നു. ഞാൻ ഷെയ്ഖുമായിട്ട് സംസാരിച്ചു, അദ്ദേഹം പള്ളിയിലേക്ക് കയറിപ്പോയി. പിന്നെ ഞാൻ റിട്ടേൺ ബാക്കിലേക്ക് നടന്ന് ഒരു സൈഡില് ഒരു കാർ ഡ്രൈവേ ഉണ്ട്, ആ കാർ ഡ്രൈവേയുടെ അവിടെ ഒരു മരമുണ്ട്, ആ മരത്തിന്റെ സൈഡിൽ ഞാൻ നിൽക്കുകയാണ്. നിന്നിട്ട് ഞാൻ ജസ്റ്റ് ഫോണിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു ഫ്യൂ മിനിറ്റ്സ്, അതായത് 3-4 മിനിറ്റ്സിനുള്ളിൽ ഈ സൗണ്ട് കേട്ടു. ഞാൻ സൗണ്ട് കേട്ട് ഞാൻ തിരിഞ്ഞോക്കിപ്പോ ശരിക്കും എനിക്ക് ആദ്യം ഇത് ഷൂട്ട് ചെയ്യണമെന്ന് മനസ്സിലായി. ഞാൻ മേലിലേക്കാണ് നോക്കിയത്, പടക്കം പൊട്ടുന്ന പോലത്തെ ഒരു ശബ്ദമാണ് കേട്ടത്, അതുകൊണ്ട് ഫയർ ക്രാക്കേഴ്സ് ആയിരിക്കും വരി. അപ്പൊ മുകളിലേക്ക് നോക്കി, മുകളിൽ നോക്കി കഴിഞ്ഞപ്പോ പിന്നെ താഴേക്ക് പോയി, താഴേക്ക് നോക്കി വരുമ്പോഴാണ് ഇയാൾ ഇങ്ങനെ വെടിവെച്ച് പള്ളിയുടെ ഫ്രണ്ട് ഡോറിൽ നിന്ന് 2 മീറ്റർ അകലെ തൊട്ട് ഇയാൾ സ്റ്റാർട്ട് ചെയ്ത് വെട്ടിവെക്കും. അപ്പൊ ഞാൻ ആദ്യം കാണുമ്പോൾ 1-2 പേര് ഇങ്ങനെ വീഴുന്നുണ്ട്, പക്ഷെ എനിക്കിത് ഒരു ഷൂട്ടിംഗ് ആണെന്ന് മനസ്സിലായില്ല. ആദ്യം റിയലൈസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു 8 ഷോട്ടെങ്കിലും പുള്ളി വെച്ചിട്ടുണ്ട് വെടി. അതിനുശേഷം പിന്നെ ഞാൻ അവിടെ നിന്നില്ല, ഓടി ഓടി ഞാൻ വീടിന്റെ സൈഡിൽ കയറി ഒളിച്ചു നിൽക്കുകയായിരുന്നു. ഏകദേശം 200-ഓളം വെടി ഉതിർത്തിട്ടുണ്ട് അയാള്. അത്രയും സമയം എന്ന് പറഞ്ഞ ഒരു 10-15-17 മിനിറ്റോളം ഉണ്ടായിരുന്നു, കണ്ടിന്യൂസ്ലി വെടി വെക്കുന്നുണ്ടായിരുന്നു.
താങ്കൾ ആളെ വ്യക്തമായിട്ട് കണ്ടോ?
ആളെ ഞാൻ ശരിക്കും കണ്ടു. എന്റെ അടുത്ത് നിന്ന് ഒരു 4 മീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ ഫ്രണ്ട് ഡോറിലേക്ക് ഉള്ളു ശരിക്കും. അപ്പൊ അയാൾ കയറി വരുന്ന സമയത്ത് ഞാൻ കൂടാതെ ഒരാള് ഫുട്പാത്തിൽ വേറെ നിൽക്കുന്നുണ്ടായിരുന്നു, അയാളെയും പുള്ളി ലീവ് ചെയ്തു. എന്റെ നേരെ പുള്ളി ആ വീഡിയോ പിന്നെ ഞാൻ കണ്ടതിന് ശേഷം എന്റെ നേരെ, അപ്പൊ ഞാൻ ഇയാളെ കാണുന്നില്ല ആ വെടിയുടെ ശബ്ദത്തിന് മുമ്പ്, ഇയാൾ എന്റെ നേരെ ഇങ്ങനെ തിരിയുന്ന ആ വീഡിയോയിൽ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അതിനുശേഷം ഞങ്ങൾ പുറത്ത് പിന്നെ ഒരു കാറിൽ കുറച്ച് പേര് ഇരിക്കുന്നുണ്ടായിരുന്നു, അതാണ് ഞാൻ വീഡിയോ കണ്ടു. അപ്പൊ ആ ആദ്യത്തെ സമയത്ത് പുള്ളി അത്രയും സമയം അത്രയും ആളുകളെ പുള്ളി വെറുതെ വിടുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ, പുള്ളി അകത്തുള്ള ആളുകൾ ആദ്യം ഇറങ്ങി ഉമ്മടരുത്, അതിനു വേണ്ടിയിട്ടാണ് പുള്ളി അകത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം ഞാൻ ഊഹിക്കുന്നത്. ഇപ്പൊ
എന്തായാലും തലനാരിഴയ്ക്കാണ് താങ്കൾ രക്ഷപ്പെട്ടത്, എങ്കിലും ഒരാഴ്ച കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ഒരു ഭയം ബാക്കി നിൽക്കുന്നുണ്ടോ പള്ളിയിലും മറ്റും പോകാനായിട്ട്? എങ്ങനെയാണ്?
അതായത് ഇപ്പൊ ഞാൻ പള്ളി ഇപ്പൊ ഇന്നലെ ഞങ്ങളവിടെ പോയിരുന്നു, ഉച്ചക്ക് അവരൊന്ന് തുറന്നിരുന്നു പറഞ്ഞു, കാർപ്പറ്റ് എല്ലാം റിപ്പ് ഓഫ് ചെയ്ത് പെയിന്റ് ഒക്കെ ചെയ്ത്, പക്ഷെ അതിന്റെ അകത്ത് ഇപ്പൊ പ്രാർത്ഥനയൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഒരുപാട് പേര് പള്ളിയുടെ തൊട്ട് ഗേറ്റിന്റെ ക്ലോസർ ആയപ്പോ ആ റോഡ് ഇപ്പൊ ബ്ലോക്ക് ചെയ്ത് പോയിരുന്നല്ലോ ഒരാഴ്ചയായിട്ട്, ഇന്നലെയാണത് ഓപ്പൺ ചെയ്തത്. പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചില ആളുകളെയൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഒരു ഇത് തോന്നും, കാരണം ചില അവരുടെ ആ വേഷവും ഇയാളായിട്ടുള്ള സിമിലാരിറ്റി ഒക്കെ കാണുമ്പോഴേ അങ്ങനെയൊക്കെ നമുക്ക് ചില ഇതുണ്ട്, ഫീലിംഗ് തോന്നുന്നുണ്ട്. പിന്നെ നമ്മളതിനെ അതിജീവിച്ചല്ലേ പറ്റുള്ളൂ.
ഒട്ടേറെ പിന്തുണ അവിടെയുള്ള സമൂഹത്തിൽ നിന്നും അധികൃതരിൽ നിന്നും ലഭിക്കുന്നുണ്ടെന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ ഏറ്റവും എടുത്തു പറയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
വളരെ അധികം സഹായിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റി വളരെ കുറഞ്ഞൊരു കമ്മ്യൂണിറ്റിയാണ് പ്രത്യേകിച്ച്. അപ്പൊ അവരുടെ ഒരു സപ്പോർട്ടും പിന്തുണ അവര് നമ്മളോട് ചേർന്ന് നിൽക്കുന്നു, നമ്മളെല്ലാം ഒരാളായിട്ട് നിൽക്കുന്നു, അങ്ങനെ അവര് ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരിക്കലും നമ്മുടെ രാജ്യത്ത് കിട്ടുന്നതിനേക്കാൾ ഒരു പരിധി വരെ കൂടുതൽ കിട്ടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും, കാരണം അത്രയും അവര് നല്ല സപ്പോർട്ടീവാണ് ഇവിടുത്തെ ആളുകൾ. അത് വളരെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ന്യൂസിലാൻഡിലെ ആളുകളുടെ ഇവിടുത്തെ ജനതയുടെ ഒരു സപ്പോർട്ട്, അത് ഈവൻ പ്രൈം മിനിസ്റ്ററും എല്ലാവരും. പ്രധാനമന്ത്രി പ്രധാനമായിട്ടും പറയുന്നത് മരണപ്പെട്ടവരുടെ പേരാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ മരിച്ചാളുടെ. ഈവൻ എനിക്ക് പോലും അയാളുടെ പേര് നമുക്ക് പറയാനൊരു ഒരു വൈമിക്യമുണ്ട്, നമുക്ക് പറയാൻ പറ്റുന്നില്ല അയാളുടെ പേര്. അത്രയ്ക്ക് നമുക്ക് അയാളുടെ ഒരു ഒരു ഇത് തോന്നുന്നുണ്ട് അയാൾ ചെയ്ത പ്രവൃത്തി കൊണ്ട്. അപ്പൊ അതാണ് പ്രധാനമന്ത്രിയും അങ്ങനെ പറയാൻ അവർക്കൊരു മടി ആ പേര് ഉച്ചരിക്കാൻ, അതാണ് അത് തന്നെ നമുക്ക് വളരെ ഒരു സപ്പോർട്ടിന് നമുക്ക് തെളിവാണല്ലോ അങ്ങനെ പറയാതിരിക്കുന്നത്.
ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ ന്യൂസിലൻഡിലെ ക്രൈസ്റ്റ് ചർച്ചിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ ഞെട്ടലിൽ നിന്ന് ന്യൂസിലൻഡ് ജനത ഇപ്പോഴും കരകയറിയിട്ടില്ല. എങ്കിലും 50 പേരുടെ ജീവനെടുത്ത കൊലയാളിയുടെ ലക്ഷ്യങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായി ന്യൂസിലൻഡിലുള്ളവർ നിൽക്കുന്നു. ഇതിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രിയുടെ നിലപാടുകൾ ലോകത്തെവിടെയും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നു. ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുടെ ഭീകരാക്രമണത്തിന് ശേഷമുള്ള സമീപനത്തെക്കുറിച്ച് ക്രൈസ്റ്റ് ചർച്ചിലുള്ള മറ്റു ചിലരോടും ഓസ്ട്രേലിയയിലുള്ള ഒരാളോടും എസ് ബി എസ് മലയാളം സംസാരിച്ചു. ക്രൈസ്റ്റ് ചർച്ചിലുള്ള നിഷാദ് പുല്ലിത്തോടി.
ഭയങ്കര ഗുണ്ടിയിലാണ്, ഭയങ്കര എംപതിറ്റിയിലാണ്. മറ്റ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഗെയിമിന് വേണ്ടിയിട്ടൊന്നുമല്ല, അവള് അവളുടെ ഫേസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത്രയും ഇമോഷണലാണ് അവള്. സംഭവം നടത്തിന്റെ 7 ദിവസത്തിനുള്ളിൽ തന്നെ സെമി ഓട്ടോമാറ്റിക് വെപ്പണൊക്കെ ബാൻ ചെയ്തു. അപ്പൊ അത്രയും പെട്ടെന്നാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഐ തിങ്ക് ഷീ ഈസ് വെരി ഗുഡ് എക്സാമ്പിൾ ഓഫ് എ ഗുഡ് ലീഡർ. And NZ is also a good example for a very good nation. So, ഇതിൽ നിന്നൊക്കെ ഈ വേൾഡിലുള്ള ലീഡേഴ്സ് പിന്നെ ജസീന്ദ്രനെ കണ്ടു പഠിക്കണമെന്ന് ഞാൻ പറയുന്നത്. അതുപോലെ ന്യൂസിലാൻഡേഴ്സിനെ ലാസ്റ്റ് ഫ്രൈഡേ, ഇപ്പൊ കഴിഞ്ഞ ഫ്രൈഡേ ഉണ്ടായ പ്രാന്തി 20,000 ആൾക്കാരാണ് പിന്നെ ഗ്യാദർ ചെയ്ത് ഈ ഹെഗ്ലി പാർക്കില്. ഫസ്റ്റ് ടൈം ആയിട്ടാണ് ന്യൂസിലാൻഡിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം, ഐ മീൻ റിലീജിയസ് ആയിട്ടുള്ള ഇവന്റ് ഇത്രയും നാഷണൽ ഇവന്റ് ആയിട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത്. അത്രയും ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ നാഷൻ മുഴുവൻ 2 മിനിറ്റ് സൈലന്റ് ആയിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും പിന്നെ തലയിൽ സ്കാർഫൊക്കെ ധരിച്ചിട്ടായിരുന്നുണ്ടായിരുന്നു. പ്രയർ അതുപോലെ കൊച്ചുതൊക്കെ ലൈവ് എയർ ആയിരുന്നു ന്യൂസിലാൻഡ് ടിവിയിലും കണ്ടിരുന്നത്. അപ്പോ മൊത്തത്തിൽ ഓൾ ഓവർ ന്യൂസിലാൻഡ് ഭയങ്കര ഷോക്കിലായിരുന്നു. പിന്നെ എല്ലാവരും പിന്നെ ഭയങ്കര സപ്പോർട്ടീവ് ആണ്, എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇപ്പോ മൊത്തത്തിൽ ന്യൂസിലാൻഡില് വലിയൊരു മാറ്റമാണ് കാണുന്നത്.
ആരും ഇത്തരമൊരു സംഭവം ന്യൂസിലൻഡിൽ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ഇതിനെ അതിജീവിക്കാൻ ജസിൻഡ ആർഡന്റെ നേതൃത്വം സഹായിക്കുന്നതായി ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ക്രൈസ്റ്റ് ചർച്ചിലുള്ള ബിബിൻ ജോയ്.
അവളൊരു ലീഡർ എന്ന നിലയ്ക്ക് നമുക്ക് റെസ്പെക്ട് തോന്നിയ സംഭവങ്ങളിൽ ഒന്നാണത്. ഈ പറഞ്ഞ ഒരു ഒരു പ്രധാനമന്ത്രിക്ക് ഒരു ഒരു അപലപനം അല്ലെങ്കിൽ ഒരു ഒരു മെസ്സേജിലൂടെ കാര്യങ്ങൾ കഴിച്ചു പോകേണ്ട ആളെ ഉള്ളൂ. പക്ഷെ ആൾ അതിന് ഉപരിയായിട്ട് ഒരു ജസ്റ്റ് ഒരു മെസ്സേജ് കൊടുക്കുന്നതിന് ഉപരിയായി ആള് വിക്ടിംസിന്റെ അടുത്ത് വരികയും അതിനോടനുബന്ധിച്ച ആൾക്കാരെ അടുത്ത് അവർക്ക് വേണ്ട സപ്പോർട്ടുകളും ഗൺലോ ഇമ്മീഡിയറ്റായിട്ട് ഗൺലോ ചേഞ്ച് ചെയ്തു. പിന്നെ ബാക്കി ഇവർക്ക് വേണ്ടിയിട്ടുള്ള ധനസഹായം കാര്യങ്ങളെല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് ഓഫർ ചെയ്യും. അങ്ങനെ ഇഷ്യൂസ് റിസോൾവ് ചെയ്ത് പോവുകയായിരുന്നു. ഒന്നും പിന്നത്തേക്ക് ബാക്കി വെച്ചിട്ടുണ്ടായില്ല. അപ്പൊ ആസ് എ ലീഡർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഇതിപ്പം ജസിന്താണെന്നുള്ളപ്പോ അവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലാണെന്ന് പറയാം. ഇപ്പൊ ആളെ പറ്റിയിട്ടൊരു എന്താ പറയുക, വേൾഡ് ഗ്ലോബൽ ലീഡേഴ്സ് തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ജസിന്താണ്. ഇയാളിത് എങ്ങനെ ഇത്ര ചെറിയ രാജ്യത്തു നിന്ന് ഇത്ര വലിയൊരു ലീഡർ എങ്ങനെ. എന്റെ ഒരുപാട് യു എസിലുള്ള ഫ്രണ്ട്സും യു കെയിലുള്ള ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത് വെച്ചാല് നിങ്ങളുടെ കൂടെ ഒരു ലീഡർ നമുക്ക് ഇവിടെ വേണം എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാലോ അയാളുടെ ഒരു ഒരു എമൗണ്ട്.
ജസിൻഡ ആർഡൻ ഈ ഒരു അഭിമുഖത്തിൽ പറയുന്നത് അവരൊരു അമ്മയായതിന് ശേഷം കൂടുതലൊരു ശക്തി ഇത്തരം അല്ലെങ്കിൽ ഈ ഒരു സംഭവം നേരിടാൻ സഹായിച്ചു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതിന് എത്രമാത്രം പ്രസക്തിയുണ്ട്
ആയിരിക്കും. കാരണം ഈ പറഞ്ഞ ഒരു അമ്മ ആവുക എന്ന് പറഞ്ഞ നല്ല ഒരു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കംപ്ലീഷൻ എന്ന് പറയപ്പെടുന്നത്. പറഞ്ഞു നമ്മൾ ഞാനും കല്യാണം കഴിച്ചാണ്, എനിക്കും കുട്ടികളുണ്ട്. അപ്പൊ നമുക്കറിയാം ഈ പറഞ്ഞ ഒരു ആ ഒരു ഫാക്ടർ എനിക്ക് തോന്നുന്നു അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പൊ ആൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ അപകടത്തിൽ എത്രയോ കുട്ടികൾ മരിച്ചു, 3 വയസ്സുള്ള കുട്ടി, 5 വയസ്സുള്ള കുട്ടി, 12 വയസ്സുള്ള കുട്ടി. അപ്പൊ ഇതെല്ലാം അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അതൊരു ഒരു ഭയങ്കര ഫാക്ടർ തന്നെയാണ്. അമ്മയാവുക, ആ ഒരു ഒരു റിലേഷൻഷിപ്പിന്റെ വാല്യൂ മനസ്സിലാക്കുക, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആള് പെരുമാറിയിട്ടുള്ളത്. എനിക്കത് ഒരിക്കലും ഒരു എന്താണ് ഒരു പൊളിറ്റിക്കൽ മൂവ് ആയിട്ട് ഇവിടെ പല ആൾക്കാരും പല രീതിയിലും പറയപ്പെടുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അടുത്ത ഇലക്ഷന് വേണ്ടിയിട്ടാണെന്നും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് കണക്കിലെടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ആളുടെ ആ ഒരു മൂവ് താങ്കൾ ചോദിച്ചതിനോട് ഞാൻ വളരെയധികം യോജിക്കുന്നു. ആള് അമ്മയായതിന് ശേഷം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷെ അമ്മ ആയതുകൊണ്ടുമായിരിക്കാം ആൾക്ക് ഇതുപോലെ ഇത്രയും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയതും ഇത്ര ഇമോഷണലായിട്ട് ആ കാര്യങ്ങൾ എന്താ പറഞ്ഞ ആ ഇമോഷണൽ ആയിരുന്ന സമയത്ത് പോലും കാര്യങ്ങൾ ആൾക്ക് ഭംഗിയായിട്ട് മുമ്പോട്ട് എടുക്കാൻ നല്ല തീരുമാനം എടുത്ത് മുമ്പോട്ട് പോകാൻ സാധിച്ചത്.
ഒരു രാഷ്ട്രീയ നേട്ടത്തിനായുള്ള സമീപനമല്ല ജസിൻഡയുടേതെന്ന് ബിബിൻ പറയുന്നു.
അതിപ്പോ എന്താ പറയാ, എത്ര ഇപ്പൊ നമ്മള് എത്ര നല്ലൊരു കല്യാണത്തിന് പോയി കഴിഞ്ഞാലും നല്ലൊരു സദ്യ കൊണ്ടു കഴിഞ്ഞാലും നമ്മൾ മലയാളികൾ പറയും നല്ലതെന്ന് നമ്മൾ പറയില്ല. അപ്പൊ അതിന്റെ ഒരുപാട് റിഫ്ലക്ഷൻസ് പല സ്ഥലത്തു നിന്നും പല ആൾക്കാർക്ക് അഭിപ്രായങ്ങളായിട്ട് പലരും പറയും. ഈ പറഞ്ഞവര് ഇനി ആൾക്ക് ജസിൻഡയുടെ കൂടെ എതിരെ ഒരു മത്സരത്തിന് സ്കോപ്പ് പോലും ഇല്ലെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇതൊരു പൊളിറ്റിക്കൽ എന്താ പറഞ്ഞ ഒരു ഒരു അജണ്ടയുടെ ഭാഗമായിട്ടായിരിക്കും ആളിങ്ങനെയൊക്കെ റിയാക്ട് ചെയ്തത്. പക്ഷെ ഇതൊന്നും ന്യൂസിലാൻഡിൽ അതിനൊന്നും സ്കോപ്പില്ല. കാരണം ഇതൊന്നും ഒരിക്കലും നമ്മള് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഭവമല്ല. ഇങ്ങനെയൊന്നും ഇവിടെ ചിന്തിക്കാൻ പോലും പറ്റിയിട്ടില്ല. നമ്മളാരും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നുള്ളൂ.
ന്യൂസിലൻഡിലുള്ള ഒട്ടേറെ ആളുകൾ ഓസ്ട്രേലിയയിലേക്കും കുടിയേറിയിട്ടുണ്ട്. ന്യൂസിലൻഡിലെ ഓക്ലൻഡിൽ ജസിൻഡയെ നേരിട്ട് കണ്ടപ്പോൾ ലഭിച്ച ഒരു ധാരണ തന്നെയാണ് അവരുടെ പ്രവൃത്തികളിൽ ഇപ്പോൾ പ്രകടമാകുന്നതെന്ന് ഓക്ലൻഡിൽ നിന്ന് ബ്രിസ്ബനിലേക്ക് കുടിയേറിയിട്ടുള്ള റോബിൻ ജോസ് പറയുന്നു.
അതായത് ലോകമെമ്പാടുമുള്ള ഭീകരാക്രമണങ്ങളിലെ ജനങ്ങളെ ചിതറിപ്പോയിട്ടുണ്ടെങ്കിൽ ന്യൂസിലൻഡിലെ ജനങ്ങളെ ഒന്നിപ്പിച്ചു നിർത്താൻ, സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കാനും അവിടുത്തെ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ് ഒരു 2 വർഷം മുമ്പാന്ന് തോന്നുന്നു അവിടുത്തെ ഓക്ലൻഡ് മലയാളി സമാജത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി അന്ന് പുള്ളിക്കാരി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സമയമാണ്. ചീഫ് ഗസ്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ വെച്ച് അത് പുള്ളിക്കാരിയെ കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ പത്രങ്ങളിലൊക്കെ ഇപ്പം കാണുന്ന പോലെ സമാധാനത്തിന് വേണ്ടി പുള്ളിക്കാരി പ്രവർത്തിച്ചെന്ന് പറയുമ്പോൾ അന്ന് ആ പുള്ളിക്കാരിയെ കണ്ട അന്ന് കണ്ട അനുഭവത്തിൽ എനിക്ക് തോന്നുന്നത് അതിൽ വെളിച്ചപ്പെടാനുള്ള കാര്യമൊന്നുമില്ല.
ഇപ്പോൾ റോബിൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ജസിൻഡ ആർഡന്റെ പ്രവർത്തന ശൈലി ലോകമെമ്പാടും സമാധാനത്തിന്റെ സന്ദേശം നൽകുന്നുവെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ.
Want to hear more stories like this? Subscribe to our regular podcasts on iTunes.